പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം എന്ന ഒരു വചനചിന്തയാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവമക്കളായ നാം കരുതലോടെ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണിത്. കണക്ക് ബോധിപ്പിക്കണമെന്ന വചനം തന്നെ ഒരു നിയമപദമാണ്. കണക്ക് ബോധിപ്പിക്കുമ്പോൾ അത് സത്യസന്ധമായിരിക്കണമെന്നും കണക്ക് ബോധിപ്പിക്കുമ്പോൾ പരാജിതരായാൽ അതിന് ശിക്ഷയുണ്ട് എന്നും വ്യക്തമാക്കുന്ന നിയമപദമാണ് കണക്ക് ബോധിപ്പിക്കണം എന്നുള്ള വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടവർ നാം ഓരോരുത്തരുമെന്നും ബോധിപ്പിക്കേണ്ടത് ദൈവത്തോടാണെന്നും ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞുവല്ലോ. ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചവർക്കാണ് അത് ഏറ്റെടുത്തവർ കണക്ക് കൊടുക്കേണ്ടത്. പാപികളായിരുന്ന നമ്മെ തിരഞ്ഞെടുത്ത് മക്കളാക്കി തീർത്ത ദൈവസ്നേഹം എത്രയോ ശ്രേഷ്ഠമാണ്. മക്കളുടെ അവകാശങ്ങളും പിതാവിൻ്റെ അനുഗ്രഹങ്ങളും നമുക്കുള്ളപ്പോൾ തന്നെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം നാം വിശ്വസ്തതയോടെ നിർവഹിക്കുകയും വേണം. അതിന് ഒരു ദിവസം നാം എല്ലാവരും കണക്ക് പറയേണ്ടി വരും. അത് ഉത്തരവാദിത്വം നമ്മെ ദൗത്യം ഏൽപ്പിച്ച ദൈവത്തോടാണ് നാം കണക്ക് പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഏൽപ്പിച്ച കൃത്യനിർവഹണത്തിൽ അഥവാ ദൗത്യത്തിൽ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ നാം ശ്രദ്ധിക്കേണ്ട രണ്ട് വസ്തുതകളുണ്ട്. ഒന്ന്, ഏൽപ്പിച്ച ദൗത്യം അഥവാ ശുശ്രൂഷ ചെയ്യാതിരിക്കുന്നത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. അപ്പോൾ തന്നെ ഏൽപ്പിക്കാത്ത ദൗത്യം അഥവാ ശുശ്രൂഷകൾ ചെയ്യുന്നതും കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ചെയ്യുന്ന ശുശ്രൂഷയേക്കാൾ ജനം അറിയപ്പെടുന്നതും പ്രശംസ കിട്ടുന്നതും ലാഭമോ നന്മയോ ലഭിക്കുന്നതുമായ ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരും നമ്മുടെ സമീപം നമ്മോടൊപ്പം കണ്ടേക്കാം. അവരെപ്പോലെ ആകുവാനും ആ ശുശ്രൂഷകൾ ചെയ്യുവാനും നാം പോകേണ്ടതില്ല, അതിന് പരിശ്രമിക്കേണ്ടതില്ല, അങ്ങനെ ആഗ്രഹിക്കേണ്ടതും ആവശ്യമില്ല. നമ്മെ ഏൽപ്പിച്ചത് മാത്രം ചെയ്യുകയും ഏൽപ്പിക്കാതിരിക്കുന്നത് ചെയ്യാതിരിക്കുകയും വേണം. അതാണ് കണക്ക് പറയുമ്പോൾ ലജ്ജിക്കാതിരിക്കുവാൻ കാരണമായി തീരുന്നത്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30-ാം വാക്യം വരെ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഉപമയായിട്ട് പറയുന്ന ഒരു കഥ കാണുവാനായിട്ട് കഴിയും. അതിങ്ങനെയാണ്, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. നോക്കുക, ആ ഒരു യജമാനൻ തൻ്റെ സമ്പത്ത് തൻ്റെ ദാസന്മാരെ വിളിച്ചു കൊടുക്കുന്ന കഥയാണ്. നമുക്ക് വളരെ പരിചിതമായ കഥയാണ് അത്. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് എന്നീ നിലയിലാണ് തൻ്റെ ദാസന്മാർക്ക് വിഭാഗിച്ചു കൊടുത്തത്. എങ്ങനെയാണ് വിവിധ നിലകളിൽ വിഭാഗിച്ചു കൊടുത്ത് എന്ന് വ്യക്തമായി ആ തിരുവചനത്തിൽ കാണുവാൻ കഴിയും. 15-ാം വാക്യം, മത്തായി സുവിശേഷം 25-ാം അധ്യായം 15-ാം വാക്യം, ഓരോരുത്തനെ അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനവൻ്റെ പ്രാപ്തി പോലെയാണ് യജമാനൻ താലന്തുകൾ വിഭാഗിച്ചു കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. 5 താലന്ത് കിട്ടിയവനും 2 താലന്ത് കിട്ടിയവനും കണക്ക് ബോധിപ്പിച്ചു. യജമാനൻ്റെ മറുപടി എന്താണ് ആ തിരുവചനത്തിൽ കാണുവാൻ കഴിയും. 21-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും, നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനേ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. 5 താലന്ത് നേടിയവനും 2 താലന്ത് നേടിയവനും അതേപോലെയാണ് യജമാനൻ മറുപടി കൊടുത്തത്. എന്താണ്, നീ എന്തുകൂടെ 2 താലന്ത് ലഭിച്ചു നേടിയവനോട് നീ 5 കൂടെ എന്താ നേടാഞ്ഞത് എന്നല്ല ചോദിച്ചത്. മറിച്ച് രണ്ടു പേർക്കും യജമാനൻ്റെ മറുപടി ഒന്നായിരുന്നു, നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാണ്. എന്താ കാരണം? അവർക്ക് അവരുടെ പ്രാപ്തി പോലെയാണ് യജമാനൻ കൊടുത്തത്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഒരു താലന്ത് കിട്ടിയവൻ തനിക്ക് ലഭിച്ചത് തൻ്റെ പ്രാപ്തി പോലെ യജമാനൻ നൽകിയതാണെന്ന് മനസ്സിലാക്കി വ്യാപാരം ചെയ്തില്ല. അവനൊരു പക്ഷേ ചിന്തിച്ച് കാണും, എനിക്കെന്താ 5 താലന്ത് നൽകാഞ്ഞത്, എനിക്കെന്താ 2 താലന്ത് നൽകാഞ്ഞത്, അവരെപ്പോലെ എനിക്ക് അങ്ങനെ 5 താലന്തോ 2 കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നേടാമായിരുന്നല്ലോ എന്ന് ഒരു പക്ഷേ ചിന്തിച്ച് തോന്നിക്കാണും. അതുകൊണ്ടാണ് യജമാനിനെക്കുറിച്ചുള്ള ഒരഭിപ്രായം താൻ പറഞ്ഞത്, നീ കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലുണ്ട്, ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക് വന്ന യജമാനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. കഠിന മനുഷ്യനെന്ന്, നിനക്കൊരുപോലെ എല്ലാവർക്കും കൊടുക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്തയാണ് തനിക്ക് ആ ഒരു താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്ത് ഒന്നുകൂടെ നേടുവാൻ കഴിയാതെ താൻ കൊണ്ട് കുഴിച്ചിടുവാനായിട്ട് കാരണമായി തീർന്നത്. പ്രൈസ് ദ ലോർഡ്. യജമാനൻ താലന്ത് വിഭാഗിക്കുമ്പോൾ അവരവരുടെ പ്രാപ്തി പോലെയാണ് ചെയ്യുന്നത്. ഒരു താലന്ത് ലഭിച്ചവന് അതിൻ്റെ പ്രാപ്തിയാണ്, 2 താലന്ത് ലഭിച്ചവന് അതിൻ്റെ പ്രാപ്തിയാണ്. ലഭിച്ചത് അനുസരിച്ച് വ്യാപാരം ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. ലഭിക്കാത്തത് വ്യാപാരം ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് വിശ്വസ്തതയ്ക്ക് മാനദണ്ഡമായി കണക്കാക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒടുവിൽ ഒരു താലന്ത് കുഴിച്ചിട്ടവനോട് യജമാനൻ പറഞ്ഞത് എന്താണ്? ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നുള്ള വിളിയാണ് കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. പ്രൈസ് ദ ലോർഡ്. നമുക്കും നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തതയോടെ വ്യാപാരം ചെയ്യുവാനും ഒരു ദിവസം നാം എല്ലാവരും നമ്മെ ഏൽപ്പിച്ച താലന്തുകൾക്ക് മുമ്പിൽ കണക്ക് പറയുവാനായിട്ട് യജമാനന് മുമ്പിൽ, നമ്മെ താലന്തുകൾ ഏൽപ്പിച്ച ദൈവത്തിന് മുമ്പിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മെ വിളിക്കുന്ന വിളി, ദുഷ്ടനും മടിയനുമായുള്ള ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ ആർക്കും ഇടയാകാതെ നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ ദൈവരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദ ലോർഡ്. ഏൽപ്പിച്ചത് വിശ്വസ്തതയോടെ ചെയ്യുക, ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ ചെയ്യാതിരിക്കുക. അതായിരിക്കട്ടെ അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ വിശ്വസ്തദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ മുഖാന്തരമായി തീരുന്നത്. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. കനയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ച താലന്തുകൾ, ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തതയോടെ ചെയ്യുവാനും നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാനുമുള്ള കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.